അധ്യായം 36. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, മഹേശ്വരന്റെ കൈങ്കര്യ പ്രവൃത്തി മാത്രത്താൽ സ്ത്രീകളും കൂടി സംസാര ബന്ധത്തിൽ നിന്ന് മോചിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകളും ആശ്രയിച്ചവരെ ദർശന മാത്രത്താൽ സംസാര സമുദ്രത്തിൽ നിന്നും ഉദ്ധരിപ്പിക്കുന്നു. ഇതിനു പണ്ടത്തെ ഒരു ഇതിഹാസമുണ്ട്. ഇതിൽ ശിവപ്രസാദം പ്രത്യക്ഷമായി ജനങ്ങളാൽ കാണപ്പെട്ടതാണ്. ഊർധ്വവാടി എന്നു പ്രസിദ്ധമായ ഒരു പുരമുണ്ട്. അവിടെ കൃഷിക്കാരുടെ കൃഷിസ്ഥലങ്ങളിൽ കൂട്ടിയിരിക്കുന്ന ധാന്യ സമൂഹം ഔന്നത്യം കൊണ്ട് ഹിമാചലത്തെ സ്പർദ്ധിക്കുന്നു. അവിടെയുള്ള ഉദ്യാന വൃക്ഷങ്ങളുടെ കോടരങ്ങളിൽ ബ്രാഹ്മണരുടെ അഗ്നിഹോത്രാഗ്നിയുടെ ധൂമത്താൽ മാടപ്രാവിന്റെ ശോഭയെ ഉണ്ടാക്കുന്നു. തരുണികളുടെ വദനാരവിന്ദങ്ങളുടെ സൗരഭ്യത്താൽ കല്ലോലങ്ങളിൽ മുങ്ങിക്കളിക്കുന്ന വണ്ടുകളുടെ ശബ്ദത്താൽ ദിക്കെല്ലാം നിറഞ്ഞിരിക്കുന്നു. ആ സ്ഥലത്തെ യമുനാപുരം എന്ന് പണ്ടുള്ളവർ പറയുന്നു. അവിടെയാണ് വാഗീശനെന്നും സുന്ദരനെന്നും പ്രസിദ്ധന്മാരായ ശിവഭക്തന്മാർ ജനിച്ചത്. ആ സ്ഥലത്തിൽ കീർത്തിമാൻ എന്നു പേരായി സമർത്ഥനായി ഒരു കുലപാലകനുണ്ടായിരുന്നു. അവൻ കൃഷി ചെയ്തുണ്ടാക്കിയ ദ്രവ്യത്താൽ ശിവഭക്തന്മാരെ പൂജിച്ചുകൊണ്ടിരുന്നു. അവന്റെ ധർമ്മശ്രദ്ധയെന്ന പോലെ മാനിനി എന്നു പേരായ ഒരു ഭാര്യയെയും ഉണ്ടായിരുന്നു. കുലം, സൗന്ദര്യം, സൗജന്യം, വിനയം ഇത്യാദി ഗുണങ്ങളോടുകൂടിയ മാനിനി ചന്ദ്രനു ചന്ദ്രികയെന്ന പോലെ കീർത്തിമാന് ഏറ്റവും പ്രിയതമയായി ഭവിച്ചു. കാലം കൊണ്ട് അവർക്ക് തിലകാവതി എന്നു പേരായി ഒരു പുത്രിയുണ്ടായി. ആ ബാലമനസ്സിനും നേത്രങ്ങൾക്കും ആനന്ദപ്രദയായിട്ട് പുതിയതായി ഉദിച്ചു പോകുന്ന ശരത്കാല ചന്ദ്രന്റെ കലയെന്നതുപോലെ വളർന്നു. ആ ബാല മനസ്സിനും നേത്രങ്ങൾക്കും ആനന്ദപ്രദമായിട്ട് പുതിയതായി ഉദിച്ചു പോകുന്ന ശരത്കാല ചന്ദ്രന്റെ കലയെന്നതുപോലെ വളർന്നു വന്നു. അനന്തരം പുത്രാർത്ഥിയായ കീർത്തിമാന് സമുദ്രത്തിൽ നിന്നും ചന്ദ്രൻ എന്നതുപോലെ ലക്ഷണയുക്തനായി ബോധവാൻ എന്നു പേരായ ഒരു പുത്രനുണ്ടായി. അവന് 5 വയസ്സായപ്പോൾ ഗുരുനാഥന്മാരാൽ ശിക്ഷിക്കപ്പെട്ടവനായിട്ട് ഗുരുനാഥന്മാർ ചെയ്ത യത്നമെല്ലാം സഫലമാക്കി. അവന് സകല വിദ്യകളിലും ഉള്ള സാമർത്ഥ്യത്തെ കണ്ട് എല്ലാവരും കീർത്തിമാന്റെ വംശമര്യാദയെ ഇവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞു. കീർത്തിമാൻ പുത്രിക്ക് 12 വയസ്സായപ്പോൾ തുല്യ വംശജനായ വരനെ അന്വേഷിച്ചു. ആ സമയത്ത് കീർത്തിമാന് മുമ്പേ തന്നെ സംബന്ധി വംശജനായും ശിവഭക്തനായും രാജമന്ത്രിയായും ഇരിക്കുന്ന കലിശത്രു എന്നവൻ തിലകാവതിയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ചു. തന്റെ ബന്ധുക്കളെ കീർത്തിമാന്റെ സമീപത്തേക്ക് അയച്ചു. അവർ കീർത്തിമാന്റെ അടുക്കൽ പോയി അവനാൽ മാനിതന്മാരായിട്ട് സ്വജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് പറഞ്ഞു, നിന്റെ പുത്രിയായ തിലകാവതി കലിശത്രുവിന്റെ ഭാര്യയായി ഭവിക്കട്ടെ. ഇവരുടെ അത്ഭുതമായ ദാമ്പത്യം അനിതര സാധാരണമായിരിക്കും. അത് കേട്ട കീർത്തിമാൻ അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ചു. മേടമാസം കഴിഞ്ഞാൽ ഇടവ മാസത്തിൽ നല്ല മുഹൂർത്തമുണ്ട്, അപ്പോൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവരെ മാനിച്ചയച്ചു. അവർ നടന്ന വൃത്താന്തമെല്ലാം കലിശത്രുവിനോട് പോയി പറഞ്ഞു. ആ മംഗള വൃത്താന്തത്തെ കേട്ട് കലിശത്രു ഏറ്റവും പ്രീതനായി. തിലകാവതിക്കും അത്യന്തം സന്തോഷമുണ്ടായി. അനന്തരം കലിശത്രു രാജാവിന്റെ കൽപ്പന പ്രകാരം ശത്രുക്കളെ ജയിപ്പാനായിട്ട് സൈന്യങ്ങളോടുകൂടെ മാന്യനായിട്ട് യുദ്ധത്തിന് പോയി. യുദ്ധക്കളത്തിൽ പ്രവേശിച്ച് അനവധി ശത്രുക്കൾ സൈന്യങ്ങളെ കൊന്ന് അവസാനം ശത്രു കലിശത്രുവിനെ കൊല്ലുകയും ചെയ്തു. 5-6 ദിവസത്തെ ജ്വരരോഗം കൊണ്ട് പീഡിതനായി കീർത്തിമാനും മരിച്ചു. മാനിനിയായ അവന്റെ ഭാര്യ കീർത്തിമാന്റെ കൂടെ മരിച്ചു. ബോധവാൻ അച്ഛനമ്മമാർക്ക് പിതൃക്രിയകളെല്ലാം ചെയ്തു. തിലകാവതി കലിശത്രു മരിച്ചത് കേട്ട് വളരെ വ്യസനിച്ചു. വേറെ ഒരാൾക്ക് തിലകാവതിയെ കൊടുക്കണമെന്ന് ബോധവാൻ ഉത്സാഹിച്ചതിനെ അവൾ വിരോധിച്ചു. അവൾ അച്ഛന്റെ വാക്കിനെ സഫലമാക്കുവാൻ ഉത്തമമായ വ്രതത്തെ സ്വീകരിച്ചു. എന്റെ അച്ഛനമ്മമാർ കലിശത്രുവിനെ എന്നെ കൊടുപ്പാനാണ് നിശ്ചയിച്ചിരുന്നത്. എന്റെ ഭാഗ്യദോഷത്താൽ അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചുപോയി. ഈ ജന്മത്തിൽ അദ്ദേഹമാണ് എന്റെ ഭർത്താവെന്ന് നിശ്ചയിച്ച് ഞാനും അഗ്നിപ്രവേശനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൾ അതിനൊരുങ്ങി. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരായ ബ്രാഹ്മണർ വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് അഗ്നിപ്രവേശം ശാസ്ത്രവിഹിതമല്ലെന്ന് പറഞ്ഞ് മുടക്കി. അനന്തരം അവൾ സകല സുഖങ്ങളെയും ത്യജിച്ച് അനുജന്റെ രക്ഷയിൽ ഇരുന്നു. അവൾ കാഷായ വസ്ത്രത്തെ ധരിച്ച് ഭസ്മരുദ്രാക്ഷങ്ങളെയും ധരിച്ച് പഞ്ചാക്ഷര മന്ത്രത്തെയും ജപിച്ചുകൊണ്ടിരുന്നു. ശിവക്ഷേത്രത്തിൽ പോയി അടിച്ചു മെഴുകിയും ശിവനാമങ്ങളെ എപ്പോഴും ജപിച്ചും ഇന്ദ്രിയങ്ങളെ ജയിച്ചും ശിവഭക്തന്മാർക്ക് അന്നവസ്ത്രങ്ങളെ കൊടുത്തും മിതമായിട്ട് ഭക്ഷണം ചെയ്തും മൗനവതിയായും ലോകവാർത്തകളിൽ ഒട്ടും മനസ്സുവെക്കാതെയും ഇരുന്നു. എപ്പോഴും ശിവകഥാശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന തിലകാവതിയുടെ മനസ്സ് വേഗം ശിവപ്രസാദത്താലും ഗുരുപ്രസാദത്താലും നിർമ്മലമായി ഭവിച്ചു. തിലകാവതിയാൽ ശിക്ഷിതനായ ബോധവാൻ ബ്രാഹ്മണ ശുശ്രൂഷ തൽപരനായി ഭവിച്ചു. 18 പുരാണാർത്ഥങ്ങളും ഗുരുവിങ്കൽ നിന്നും ഗ്രഹിച്ചു. കാണുന്നതെല്ലാം നശ്വരമേണെന്നറിഞ്ഞ് വലുതായ ധർമ്മങ്ങളെല്ലാം ചെയ്തു. വാപീകൂപതടാക നിർമ്മാണങ്ങളും പുണ്യ വൃക്ഷോദ്യാന നിർമ്മാണങ്ങളും ചെയ്തു. ഗോശാലകളും വഴിയമ്പലങ്ങളും പുഷ്പോദ്യാനങ്ങളും നിർമ്മിച്ചു. ദീനന്മാരെയും അന്ധന്മാരെയും പരിപാലിക്കുകയും രോഗികൾക്ക് ഔഷധം കൊടുക്കുകയും കുട്ടികൾക്ക് എണ്ണയും പാലും കൊടുക്കുകയും ഉഷ്ണകാലത്തിൽ അന്നവും ജലവും കൊടുക്കുകയും വളരെ പറഞ്ഞിട്ട് എന്താണ്? ഇല്ല എന്നുള്ള വാക്ക് ബോധവാന്റെ നാവിൽ നിന്നുണ്ടാവില്ല. ഇങ്ങനെയിരിക്കുന്ന ബോധവാന് പൂർവജന്മ സഞ്ചിത പാപങ്ങൾ പ്രത്യക്ഷ രൂപികളായി വന്നതുപോലെയുള്ള ആർഹത മതക്കാരുമായും നീചന്മാരുമായുള്ള വേദനിന്ദകന്മാരോട് സഹവാസം സംഭവിച്ചു. ഒരിക്കൽ ആ ദുഷ്ടന്മാരായ വേദനിന്ദകന്മാർ ബോധവാന്റെ അടുക്കൽ വന്ന് അഹിംസാ പരമോ ധർമ്മ എന്നുള്ള പ്രമാണത്താൽ അവരുടെ മതത്തെ അഹിംസ കൊണ്ട് പ്രാധാന്യമായിട്ടും വൈദിക മതത്തെ യാഗാദികളിൽ പശുഹിംസ വിധിച്ചിരിക്കുന്നതിനാൽ അപ്രധാന്യമായിട്ടും പറഞ്ഞു. ഉപദേശിക്കപ്പെടുന്ന വേദവാക്കുകൾ പ്രമാണങ്ങളല്ല. ആ വേദവാക്കുകളാൽ പറയപ്പെടുന്ന വസ്തു അപ്രത്യക്ഷമാണ്. വേദവാക്കുകളാൽ വിധിക്കപ്പെട്ട ധർമ്മം അനിത്യമായതുകൊണ്ട് എന്തു ഫലത്തെയാണ് സാധിപ്പിക്കാൻ പോകുന്നത്? കർമ്മകർത്താവ് തന്നെ മരിച്ചു പോകുന്നു. എങ്ങനെയിരിക്കെ കർമ്മഫലമായ സ്വർഗാദി സുഖങ്ങൾ കർത്താവിനെ എങ്ങനെ അനുഗമിക്കും? അപരിച്ഛിന്നനും ഏകജ്യോതി സ്വരൂപനുമായ പരബ്രഹ്മത്തിന് പരിച്ഛിന്നങ്ങളായ ബിംബാദികളിൽ ഉപചാരം ചെയ്യുന്നതെങ്ങനെ? കിഞ്ചിജ്ഞത്വ സർവജ്ഞത്വ വിശിഷ്ടന്മാരായ ജീവേശ്വരന്മാർക്ക് ഐക്യം സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നുണ്ടെങ്കിൽ സുഖദുഃഖാദികൾ അനേകം ജനങ്ങൾക്ക് അനേക വിധങ്ങളായി കാണുന്നതെങ്ങനെ? കർമ്മം കൊണ്ടാണ് ശ്രേഷ്ഠതയെങ്കിൽ ആരും ബ്രഹ്മജ്ഞാനിയായി ഭവിക്കേണ്ടതില്ലല്ലോ. ഈശ്വരൻ ക്ഷേത്രത്തിലാണ് ക്രീഡിച്ചിരിക്കുന്നതെങ്കിൽ ബുദ്ധിയുള്ളവൻ ക്ഷേത്രത്തിലല്ലേ നമസ്കരിക്കേണ്ടത്? ബ്രാഹ്മണാദി വർണ്ണങ്ങളിലാവട്ടെ, ബ്രഹ്മചര്യാദി ആശ്രമങ്ങളിലാവട്ടെ, ആത്മാവിന്റെ യാതൊരു ഭേദവും കാണുന്നില്ല. വളരെ വാക്കുകൊണ്ട് പറഞ്ഞിട്ടെന്താണ്? അങ്ങന്ന് വിദ്വാനാണല്ലോ. മനസ്സുകൊണ്ട് നല്ലവണ്ണം ആലോചിക്കുക. ഈ ആർഹത മതം യുക്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇതിൽ പ്രവേശിക്കുക. അന്യമതത്തിൽ പ്രയത്നപ്പെട്ടിട്ട് ഫലമെന്താണ്? ഇങ്ങനെയുള്ള ആർഹതന്മാരുടെ മനോഹര വാക്കുകളാൽ വഞ്ചിതനായ ബോധവാൻ വൈദിക മാർഗത്തിലുള്ള ശ്രദ്ധയെ ദുഷ്ടസംഘത്താൽ വിട്ടുകളഞ്ഞു. ഇവിടെ ഇരുന്നിട്ട് എന്താണെന്ന് പറഞ്ഞ് ആർഹതന്മാർ ബോധവാനെ വഞ്ചിച്ച് അവരുടെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവർ പിന്നെയും നാലു ദിക്കിലും നടന്ന് സരസമായി സംസാരിച്ചു, സകല ജനങ്ങളെയും സന്തോഷിപ്പിച്ചു. ബോധവാനാവട്ടെ സ്നാനം, ദാനം, ദേവ ബ്രാഹ്മണ പൂജനം ഇവകളെയെല്ലാം ത്യജിച്ചു. ജാതി ധർമ്മത്തെ വിട്ട് ക്രമത്തിൽ വൈദിക മാർഗത്തിൽ നിന്നും പുറത്തായി. അരയിൽ പുല്ലുവസ്ത്രത്തെ ഉടുത്തു, ജൈനമന്ദിരത്തെ നമസ്കരിക്കുകയും ചെയ്തു. അവൻ പാടലീപുത്രത്തിൽ സകല ആർഹതന്മാരാലും അഭിഷിക്തനായി ഭവിച്ചു. മുമ്പത്തെ പേരിനെ കളഞ്ഞ് ധർമ്മസേനൻ എന്നുള്ള പേരാക്കി. ആ ധർമ്മസേനനെ ആർഹതന്മാർ പിരിയാതെ ചുറ്റിക്കൊണ്ടിരുന്നു. സന്ധ്യയുടെ നേരെ കാലുകൾ കാട്ടി നമസ്കരിക്കുന്ന അനേകം അർഹത സ്ത്രീകളാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് ധർമ്മസേനൻ തനിക്ക് പുരുഷാർത്ഥം ലഭിച്ചതുപോലെ സന്തോഷിച്ചു. അവൻ അർഹത മതാചാര്യന്റെ സന്തോഷത്തോടുകൂടി സുഖമായിരുന്നു. തിലകാവതിയാവട്ടെ അനുജൻ ആർഹത മതത്തിൽ പ്രവേശിച്ചത് കേട്ട് സങ്കടത്താൽ ഹൃദയം പിളർന്നുകൊണ്ട് മഹേശ്വരനെ ശരണം പ്രാപിച്ചു. അവൾ രാവിലെയും വൈകുന്നേരവും താർക്ഷ്യ നദിയിൽ കുളിച്ച് നനഞ്ഞ വസ്ത്രത്തോടെ ദേഹത്തിലെല്ലാം ഭസ്മം തേച്ച് ഉദ്യാനങ്ങളിൽ നിന്നും അവൾ തന്നെ പുഷ്പങ്ങളെറുത്ത് പലവിധ മാലിന്യങ്ങളുണ്ടാക്കി വിദ്രുമാധീശ്വരനായ മഹേശ്വരന് കൊടുത്ത് ഭജിച്ചുകൊണ്ടിരിക്കും. നമശിവായ ത്രിദശാർച്ചിതായ, നമശിവായ ത്രിപുരാന്തകായ, നമശിവായാധി വിമോചനായ, നമശിവായ പ്രണതാർത്ഥിഹന്ത്രയെ. ദേവന്മാരാൽ അർച്ചിതനായും ത്രിപുരാന്തകനായും ആദിവിനാശകനായും ഭക്തന്മാരുടെ ദുഃഖനാശകനായും ഇരിക്കുന്ന മഹേശ്വരന് നമസ്കാരം. ഹേ കരുണാനിധി, അജ്ഞാനമയമായ ദുഷ്ടമതത്തിൽ വീണിരിക്കുന്ന എന്റെ അനുജനെ ഉദ്ധരിപ്പിച്ചു തരണേ. ഹേ ദേവേശ, എന്റെ മേൽ ദയ ചെയ്യണേ. ഇങ്ങനെ മഹേശ്വരനെ പ്രാർത്ഥിച്ച് ഉപവസിച്ചു കൊണ്ടിരിക്കുന്ന തിലകാവതി വളരെ കൃശയായി ഭവിച്ചു എന്ന് സ്കന്ദോപപുരാണത്തിൽ 36-ാം അധ്യായം. 37-ാം അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു, തിലകാവതിയുടെ തപസ്സുകൊണ്ട് പ്രസന്നനായ മഹേശ്വരൻ സ്വപ്നത്തിൽ വന്ന് മധുരമായി അവളോടിങ്ങനെ പറഞ്ഞു, ഹേ തിലകാവതി, നീ ഒട്ടും ദുഃഖിക്കേണ്ട. നിന്റെ വ്രതങ്ങളാൽ ഞാൻ പ്രീതനായി. ഞാൻ പ്രസാദിച്ച ജീവികൾ പിന്നെ ദുഃഖിക്കേണ്ടി വരികയില്ല. ഞാൻ പറയുന്നത് കേൾക്കുക. നീ ആർഹത മതത്തിൽ പ്രവേശിച്ച അനുജനെക്കുറിച്ച് ദുഃഖിക്കുന്നുവല്ലോ, അത് എന്തുകൊണ്ടാണെന്ന് പറയാം. ആര്യാവർത്തത്തിൽ സർവജ്ഞനായും സർവശാസ്ത്ര വിശാരദനായും പ്രാജ്ഞനായും സുതപസ് എന്നു പ്രസിദ്ധമായും ഒരു മുനിയുണ്ടായിരുന്നു. എന്റെ ഭക്തനായ ആ മുനി ധർമാർത്ഥനായി എല്ലാവർക്കും വിദ്യയെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. വളരെ അജ്ഞാനികൾ സുതപസ്സിനാൽ ജ്ഞാനികളായി ഭവിച്ചു. അങ്ങനെയിരിക്കുമ്പോൾ ശാന്തിമാൻ എന്നുപേരായ ഒരു സന്യാസി വന്നു, നർമ്മദാതടത്തിൽ ഇരുന്നു. ബ്രാഹ്മണരാൽ സത്കൃതനായിട്ട് ശിഷ്യന്മാർക്ക് ജീവാത്മൈക്യം ഭവിക്കുന്നതായ പ്രണവാർത്ഥത്തെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സുതപസ് ശാന്തിമാനെ പരീക്ഷിപ്പാൻ ചെന്നു. സുതപസ് ആർഹത മതത്തെ ആശ്രയിച്ച് ആത്മഭേദത്തെ പറഞ്ഞു. അപ്പോൾ ശാന്തിമാൻ, നീ പറയുന്നത് വേദാന്തമാണ്, ഇപ്പോൾ വേദാന്ത സമയമല്ലെന്ന് പറഞ്ഞു. സുതപസ് പിന്നെയും വേദങ്ങൾക്കു തന്നെ പ്രാമാണ്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് ശാന്തിമാൻ വേദത്തെ നിന്ദിച്ചതുകൊണ്ട് കുപിതനായിട്ട് നീ വേദവാഹ്യന്മാരായ ആർഹതന്മാരുടെ വംശത്തിൽ ജനിക്കുക എന്ന് ശപിച്ചു. അപ്പോൾ സുതപസ് പശ്ചാത്താപയുക്തനായി ശാപാവസാനത്തെ യാചിച്ചു. ശാന്തിമാൻ ദയയോടുകൂടി, അപ്പോൾ നിനക്ക് ശിവഭക്തി ഉണ്ടാവട്ടെ, അതുകൊണ്ട് ശാപമോചനം വരും എന്ന് പറഞ്ഞു. എന്റെ ഭക്തന്റെ വാക്ക് എന്റെ വാക്കുപോലെ തന്നെ മിഥ്യയായി ഭവിക്കുകയില്ല. നിന്റെ അനുജൻ അതുകൊണ്ടാണ് ആർഹത മതത്തിൽ പ്രവേശിച്ചത്. എന്റെ നിസ്തുല ശക്തിയെ നോക്കുക, അവനെ കൊണ്ട് ആ മതത്തെ ത്യജിപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞ് മഹേശ്വരൻ മറഞ്ഞു. ഉടനെ ബോധവാന് ശൂലരോഗത്തെ കൊടുത്തു. തിലകാവതി അത്ഭുതമായ സ്വപ്നം കണ്ട് സന്തുഷ്ടയായി. പിന്നെ ഒരു ദിവസം ധർമ്മസേനൻ രാത്രി പാൽ കുടിച്ചത് ദഹിക്കാതെ വലുതായ രോഗമായി തീർന്നു. കാളകൂടാഗ്നി തുല്യമായ രോഗം ഉദരത്തിൽ നല്ലവണ്ണം വർദ്ധിച്ചു. രോഗം ദാവാഗ്നി പോലെ ജ്വലിച്ചതുകൊണ്ട് അവൻ മൂർച്ഛിതനായി. അല്പം വെള്ളമോ അന്നമോ ഭക്ഷിച്ചാൽ അത് വയറ്റിൽ വളരെ വർദ്ധിക്കും. ധർമ്മസേനൻ ശൂലരോഗത്താൽ വിഹ്വലനായിട്ട് ആർഹതന്മാരുടെ സ്ഥലത്തിൽ വീണും എഴുന്നേറ്റും ഉറങ്ങാതെയും സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. മരിച്ചതുമില്ല. ആർഹതന്മാരെല്ലാവരും കൂടി അവന്റെ രോഗത്തെ മാറ്റുവാനായി പല വിദ്യകളും പ്രയോഗിച്ചു. അനേക സ്ഥലങ്ങളിൽ നിന്നും സിദ്ധിച്ച ഔഷധങ്ങളെയും കൊടുത്തു. അതെല്ലാം വന്നിയിൽ തൃണമിടുന്നത് പോലെ നഷ്ടമായും പിന്നെയും അവന്റെ വയറ്റിൽ മഹാവ്യാധി വർദ്ധിച്ചു. ധർമ്മസേനൻ താൻ തന്നെ മരിപ്പാൻ ഉദ്യുക്തനായി. അപ്പോൾ അന്യദേശങ്ങളിൽ നിന്നും ചില വൈദ്യന്മാർ വന്ന് ദേഹമെല്ലാം പീലിക്കെട്ടുകൊണ്ടൊഴിഞ്ഞും മന്ത്രവും ജപിച്ചു. ആ മന്ത്രം കൊണ്ടു രോഗം സമുദ്രം പോലെ ഇരട്ടി വർദ്ധിച്ചു. ആർഹതന്മാരെല്ലാവരും അതുകൊണ്ട് നിരാശന്മാരായി. രാത്രിയിൽ തന്നെ പോയി കളഞ്ഞു. ധർമ്മസേനൻ ആരും സഹായമില്ലാതെ ഉറക്കെ കരഞ്ഞു. അല്പമെങ്കിലും അന്നമോ ജലമോ ലഭിച്ചില്ല. വിശപ്പുകൊണ്ടും ദാഹം കൊണ്ടും വളരെ ബുദ്ധിമുട്ടി. രണ്ടു മൂന്ന് ദിവസത്തെ ബുദ്ധിമുട്ടുകൊണ്ട് അവന് നല്ല ബുദ്ധി വന്നു. എന്റെ സഹോദരി എന്നെ രക്ഷിക്കുമെന്ന് നിശ്ചയിച്ചു. തിലകാവതിയുടെ അടുക്കലേക്ക് ഒരു വൃദ്ധ സ്ത്രീയെ പറഞ്ഞയച്ചു. അത് കേട്ട് തിലകാവതി പറഞ്ഞു, ആർഹത മന്ദിരത്തിൽ വരുന്നത് എനിക്ക് യുക്തമല്ല. ആന പിന്നാലെ ഓട്ടിപ്പായിച്ചാൽ കൂടി ആർഹത മന്ദിരത്തിൽ പ്രവേശിക്കരുതെന്ന് ശാസ്ത്ര നിഷേധമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ വരികയില്ല. അവൻ ഇവിടെ വന്നാൽ ഞാൻ രക്ഷിക്കാം. ഇങ്ങനെ തിലകാവതി പറഞ്ഞതെല്ലാം ആ വൃദ്ധ സ്ത്രീ ബോധവാനോട് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. മഹാരോഗത്താൽ ആതുരനായ ബോധവാൻ ആർഹത മതത്തെ ത്യജിച്ച് കുളിച്ച് അതിദീനനായിട്ട് തിലകാവതിയുടെ കാൽക്കൽ വീണു. തിലകാവതി കാൽക്കൽ വീണുകിടക്കുന്നവനായും രോഗഗ്രസ്തനായും താടിരോമങ്ങളെ നീട്ടിയവനായും പുല്ലുവസ്ത്രത്തെ ഉടുത്തവനായും ജലപാത്രത്തെ ധരിച്ചവനായും വയറുവീർത്തും കഴുത്തും എലിഞ്ഞും ഇരിക്കുന്ന അനുജനെ കണ്ടിട്ട് മഹേശ്വര പ്രസാദത്തെ ഓർത്ത് വിസ്മയിച്ച് തിലകാവതി ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ബോധവാൻ, ഹേ ആര്യ, ഞാൻ വേദദൂഷകന്മാരായ അർഹതന്മാരാൽ വഞ്ചിതനായി. എന്നെ അവർ വൈദിക മാർഗത്തിൽ നിന്നും തെറ്റിച്ച് ദുഷ്ടമാർഗത്തിൽ പ്രവേശിപ്പിച്ചു. എനിക്ക് ശൂലരോഗം ആരംഭിച്ചപ്പോൾ രോഗത്തെ മാറ്റുവാൻ അവർക്ക് ശക്തിയില്ലാതെ ദുഷ്ടന്മാർ ഓടിപ്പോയി. ഞാൻ ആര്യയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്നെ പുത്രനെ പോലെ രക്ഷിക്കുക. എന്റെ രോഗത്തിന് ഒരൌഷധവുമില്ല. എന്റെ പ്രാണങ്ങൾ പോകുന്നതുമില്ല. ഉറക്കം അല്പമെങ്കിലും ഇല്ല. വിശപ്പ് വളരെയുണ്ട്. എന്തെങ്കിലും ഭക്ഷിച്ചാൽ ഒട്ടും ദഹിക്കുന്നതുമില്ല. എന്റെ വയറ്റിൽ ഈ ശൂലരോഗം ഹാലാഹലം പോലെ വർദ്ധിക്കുന്നു. ഹേ ആര്യ, എന്റെ വയറൊന്ന് തൊട്ടുനോക്കുക, എന്നാൽ ഞാൻ കൃതാർത്ഥനാവും, സംശയമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ദയാലുവായ തിലകാവതി അനുജനോട് പറഞ്ഞു, മനുഷ്യൻ താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. ദുഷ്ടകർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ല. നീ പൂർവജന്മത്തിൽ വേദദൂഷണം ചെയ്തിട്ടുണ്ട്. ആ പാപത്തിന്റെ ഫലമാണ് ഇപ്പോൾ ആർഹതമത പ്രവേശനത്തിന് ഇടവന്നത്. ബുദ്ധിമാനായവൻ ആർഹതനെ കണ്ടാൽ കണ്ണടയ്ക്കണം. അറിയാതെ കണ്ടുപോയെങ്കിൽ സൂര്യനെയും ശിവനെയും സ്മരിക്കണം. സംഭാഷണം പോലും ചെയ്യുവാൻ യോഗ്യനല്ലാത്ത നിന്റെ ഉദരം ഞാൻ തൊടുകയില്ല. നീ എന്റെ ബന്ധുവല്ല. നീ മരിച്ചാലും ജീവിച്ചാലും ആർഹതൻ തന്നെയാണ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുവാൻ ഭാവിച്ചു. അപ്പോൾ ബോധവാൻ, എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ കരഞ്ഞ് അത് കേട്ട തിലകാവതി മടങ്ങിവന്ന് ദീനനായ ബോധവാനോട് പറഞ്ഞു, ഹേ ആർഹത, ഞാൻ നിന്നെ രക്ഷിക്കണമെങ്കിൽ ആർഹത ചിഹ്നങ്ങളെല്ലാം കളഞ്ഞ് താർക്ഷ്യ നദിയിൽ കുളിക്കുക. അത് കേട്ട് ബോധവാൻ ആർഹത ചിഹ്നമെല്ലാം കളഞ്ഞ് നദിയിൽ കുളിച്ചു. തിലകാവതി അവന് പുതിയ വസ്ത്രത്തെ കൊടുത്ത് ശുദ്ധമായ ഭസ്മം നെറ്റിയിലും ധരിപ്പിച്ചു. ഗുരുവിന്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തവും ശുദ്ധിയും ചെയ്യിച്ചു. പിന്നെ തിലകാവതിയുടെ അപേക്ഷയാൽ ഗുരു അവന് വീരട്ടേശ്വര സന്നിധിയിൽ വെച്ച് പഞ്ചാക്ഷര മന്ത്രം ഉപദേശിച്ച് ഭസ്മവും കൊടുത്തു. അപ്പോൾ അവന്റെ ഉദരത്തിലുള്ള രോഗം കാക്കയുടെ രൂപമായി പുറത്തു വന്ന് പറന്നുപോയി. അതുകൊണ്ട് ജനങ്ങൾ ഏറ്റവും വിസ്മയിച്ചു. ബോധവാൻ ഗരുഡൻ വിട്ട സർപ്പത്തെ പോലെ ആശ്വസ്തനായി ഭവിച്ചു. ദിവ്യ ഭസ്മലേപനം കൊണ്ട് ബോധവാന് തേജസ് വർദ്ധിച്ചു. രോഗം ക്ഷണത്തിൽ നശിച്ചതുകൊണ്ട് ബോധവാന് മഹേശ്വരങ്കിൽ ഭക്തിയുണ്ടായി. പിന്നെ അവൻ മഹേശ്വരനെ ഒഴിച്ച് അന്യദൈവങ്ങളെ പ്രധാനമായി വിചാരിക്കാതെയായി. അവൻ സ്നാനം ചെയ്ത് ഭസ്മം ധരിച്ചു. പഞ്ചാക്ഷര മന്ത്രത്തെ ജപിച്ചുകൊണ്ട് തിലകാവതിയുടെയും മഹേശ്വരന്റെയും കൈങ്കര്യത്തെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പല്ലവനെന്നു പേരായ ഒരു മ്ലേച്ഛ രാജാവ് ആ ദേശമെല്ലാം ജയിച്ച ചക്രവർത്തിയായിരുന്നു. ബോധവാനാവട്ടെ ഏഴുമാസം ശിവകൈങ്കര്യം ചെയ്ത് ഒരു ദിവസം രാത്രി മഹേശ്വരനെ സ്തുതിപ്പാനായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മഹേശ്വരാനുജ്ഞയാൽ സരസ്വതി ദേവി ബോധവാന്റെ ജിഹ്വാഗ്രത്തിൽ സ്ഥിതി ചെയ്തു. അതുകൊണ്ട് ബോധവാൻ ഉത്തമ കവിയായി ഭവിച്ചു. അന്നു മുതൽക്ക് അവന് വാഗീശൻ എന്നുള്ള പേര് സിദ്ധമായി എന്ന് സ്കന്ദോപപുരാണത്തിൽ 37-ാം അധ്യായം.
അധ്യായം 38. അഗസ്ത്യൻ പറഞ്ഞു, മഹാദേവപ്രസാദത്താൽ സാരസ്വതാമൃതത്തെ ലഭിച്ചവനായ വാഗീശൻ തന്റെ വാക്പുഷ്പങ്ങളെ കൊണ്ട് മഹേശ്വരനെ അർച്ചിച്ച് സ്തുതിച്ചു. താർക്ഷ്യാപഗതാതടസ്ഥായ വിദ്രുമാദ്രി നിവാസിനെ വീക്ഷണധ്വസ്തരോഗായ വീരദേശായ തേ നമഃ. അചികിത്സാമയവ്യൂഹദ്വാന്തവിധ്വംസഭാനവേ അനാഥ ജനനാഥായ നമസ്തേ കൃത്തിവാസസേ. അജ്ഞാനരോഗവൈദ്യായ വിജ്ഞാനാമൃതദായിനേ വിശ്വാധികായ വിഷ്ണുവാദ്യൈരസ്തുവേദ്യായ തേ നമഃ. ജഗന്മംഗളമൂലായ ജന്മമൃത്യുഭവച്ഛിതേ ജടാമണ്ഡല സംരുദ്ധ ജാഹ്നവീകായ തേ നമഃ. ദുർമദേ സന്മതീം ദത്വ വിനീയ ച രുചം മമ സ്വഭക്തം വിധദേ യോ മാം നമസ്തസ്മൈ ദയാബ്ദയേ. സമുന്നതീം ന അണുരവേദി മേരോ ഖദ്യോതപോതശ്ച ന സൂര്യതേജ ഗംഭീര്യമബ്ധേർ ന തുഷാരലേശ തഥാവിഭൂതിം തവ വേദ്മിനാഹം. മന്ദസ്മിതപ്ലുഷ്ടപുരത്രയായ മനോഭവാസംഭവകസ്മരായ മഹാഭയത്രസ്തകൃതാഭയായ മഹാനുഭാവായ നമഃശിവായ. യന്മേ പ്രാഗ് ജന്മകോടോ ക്വചിദപി ന മയാ പാദപത്മം സ്മൃതന്തേ തേനാഭോത് ജന്മജുഷ്ടം മമ ജിനമദഭാഗ്യത്ര ജാതാഹിദാധിഹി ഭക്തായാസ്തേ പ്രസാദാൽ സ്വസുരപി ജിനതാൻ ഉന്നതിർ നൗമിയത്വാം ഭൂയശംഭോ ന ജന്മാസ്ത്വധയ ദിവതത സ്വൽപദേ ഭക്തിരസ്തു. അർത്ഥം: താർക്ഷ്യനദിയിൽ വസിക്കുന്നവനായും വിദ്രുമാതിരി നിവാസനായും കടാക്ഷത്താൽ രോഗങ്ങളെ നശിപ്പിക്കുന്നവനായും ഇരിക്കുന്ന വീരദേശേശ്വരനെ ഞാൻ സ്മരിക്കുന്നു. ചികിത്സിച്ചാൽ മാറാത്തതായ മഹാരോഗാന്ധകാരത്തെ നശിപ്പിക്കുന്ന സൂര്യനായും മറ്റൊരു ഗതിയില്ലാത്തവർക്ക് നാഥനായും കൃത്തിവാസസായും ഇരിക്കുന്ന ദേവനെ ഞാൻ സ്മരിക്കുന്നു. അജ്ഞാനരോഗനാശനായും ജ്ഞാനാമൃതദായകനായ വിഷ്ണു ബ്രഹ്മാദികളാൽ അറിയപ്പെടാത്തവനായും ലോകത്തിൽ എല്ലാവരേക്കാൾ അധികനുമായിരിക്കുന്ന ദേവനെ ഞാൻ സ്മരിക്കുന്നു. ജഗത്തിലുള്ള മംഗളങ്ങൾക്കെല്ലാം ഇരിപ്പിടമായും ജനന മരണഭയനാശനായും ജടാഭാരത്തിൽ ഗംഗാദേവിയെ തടഞ്ഞു നിർത്തിയവനായും ഇരിക്കുന്ന ദേവനെ ഞാൻ സ്മരിക്കുന്നു. ദുർബുദ്ധിയായ എന്റെ രോഗത്തെ നശിപ്പിച്ച് സൽബുദ്ധിയെ തന്ന് ഭക്തനാക്കി തീർത്ത കരുണാനിധിയെ നമസ്കരിക്കുന്നു. മേരുപർവ്വതത്തിന്റെ ഔന്നത്യത്തെ പരമാണു അറിയാത്തതുപോലെയും സൂര്യപ്രകാശത്തെ മിന്നാമിനിങ് അറിയാത്തതുപോലെയും സമുദ്രത്തിന്റെ ഗാംഭീര്യം ജലഗണം അറിയാത്തതുപോലെയും ഭഗവാന്റെ മഹാത്മ്യത്തെ ഞാൻ ഒട്ടും തന്നെ അറിയുന്നില്ല. മന്ദസ്മിതത്താൽ പുരത്രയത്തെ നശിപ്പിച്ചവനായും കാമനാശനായും കാലപാശത്താൽ ഭയപ്പെട്ടവർക്ക് അഭയം കൊടുത്തവനായും ഇരിക്കുന്ന മഹാനുഭാവന് നമസ്കാരം. എന്റെ കഴിഞ്ഞതായ അനേകം ജന്മങ്ങളിൽ ഒന്നിലെങ്കിലും ഭവൽ പാദപത്മത്തെ ഞാൻ സ്മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അർഹതമതപ്രവേശനത്താൽ ദുഷ്ടമായ ഈ ജന്മം എനിക്ക് ലഭിച്ചതും അവിടെ മഹാരോഗം സംഭവിച്ചതും. ഭവൽ ഭക്തയായ എന്റെ സഹോദരിയുടെ പ്രസാദത്താൽ ആ അർഹത മതത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഭവാനെ തന്നെ നമസ്കരിക്കുന്നു. ഇനി എനിക്ക് ജന്മം സംഭവിക്കരുതേ, അഥവാ സംഭവിക്കുന്നതായാൽ ഭവൽ പദാരവിന്ദങ്ങളിൽ ഭക്തി സംഭവിക്കണമേ എന്നിങ്ങനെ മഹേശ്വരനെ സ്തുതിച്ച് ഭക്തിയോടെ നമസ്കരിച്ച് മഹേശ്വരന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് നിന്നു. അപ്പോൾ അശരീരി വാക്കുണ്ടായി, നിനക്ക് എന്റെ മേൽ ഭക്തി വന്നതുകൊണ്ട് നീ കൃതാർത്ഥനായി. നീ ആർഹത മതത്തെ വിട്ട് ശുദ്ധനായല്ലോ, ഇനി എപ്പോഴും എന്നെ സ്തുതിച്ചുകൊള്ളുക. വാക്കുകൊണ്ട് എന്നെ സ്തുതിക്കുന്നത് തന്നെയാണ് മനുഷ്യജന്മത്തിന്റെ ഫലം. എപ്പോഴും നിന്റെ ജിഹ്വാഗ്രത്തിൽ ഭാരതിയിരിക്കും. വാഗീശൻ എന്ന പേരും നിനക്ക് തന്നിരിക്കുന്നു, അത് ലോകത്തിലെല്ലാം പ്രസിദ്ധപ്പെടും. നീ എപ്പോൾ എന്നെ സ്മരിക്കുന്നുവോ അപ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാം. ഇങ്ങനെ ആകാശവാണി കേട്ട് വാഗീശൻ വളരെ സന്തോഷിച്ചു.
വാഗീശൻ എന്നുള്ള പേർ ലോകത്തിലെല്ലാം പരന്നു. അനന്തരം വാഗീശൻ തിലകാവതിയോട് പറഞ്ഞു, രാജ്യസഞ്ചാരത്തിന് പുറപ്പെട്ടു. അപ്പോൾ തിലകാവതി, നിന്റെ ശൂലരോഗം ഈ ശിവസന്നിധിയിൽ വെച്ചാണ് മാറിയത്, അതുകൊണ്ട് ഈ സിദ്ധിക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് മഹേശ്വര കൈങ്കര്യത്തെ ചെയ്യുക എന്ന് പറഞ്ഞു. അത് കേട്ട വാഗീശൻ ആ ദേവാലയത്തിലെ പുല്ലുകളെ ചെത്തിക്കളഞ്ഞുകൊണ്ടും മറ്റോരോ കൈങ്കര്യങ്ങളെ ചെയ്തുകൊണ്ടുമിരുന്നു. വാഗീശൻ രാവിലെയും വൈകുന്നേരവും മഹേശ്വരനെ സ്തുതിക്കും. ആ സമയത്ത് ദേവന്മാർ പുഷ്പങ്ങളെ വർഷിക്കും. അത് കണ്ട് ജനങ്ങളെല്ലാവരും അത്യന്തം വിസ്മയിച്ചു. ബ്രഹ്മലോകപര്യന്തം വാഗീശന്റെ കീർത്തി ജ്വലിച്ചുകൊണ്ട് പൊങ്ങി. ബ്രാഹ്മണരും മുനികളും വാഗീശനെ ശിവനെ പൂജിക്കുന്നത് പോലെ പൂജിച്ചു. ആ വാഗീശൻ വേദാന്ത ശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചു. വാഗീശന് ഇങ്ങനെയെല്ലാമുള്ള ശിവപ്രസാദത്തെ കണ്ട് രാജസേവകന്മാരായ അർഹതന്മാർ വാഗീശന്റെ മേൽ വളരെ ഈർഷ്യയോടുകൂടി മ്ലേച്ഛാധിപനായ രാജാവിന്റെ രാജധാനിയിൽ ചെന്ന് രാജാവ് അവരെ പൂജിച്ചിരുത്തി. വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. ഈർഷ്യ കണ്ടു ദഗ്ധചിത്തന്മാരായ അവർ പറഞ്ഞു, ധർമ്മസേനൻ ഞങ്ങളുടെ മതത്തിൽ പ്രവേശിച്ചു. മതത്തിന്റെ സകല സാരത്തെയും ഗ്രഹിച്ച് അത് കളവാണെന്ന് പറഞ്ഞ് രോഗത്തെ ശമിപ്പിക്കാൻ ഞങ്ങൾ ശക്തരെന്നുള്ള കുറ്റം ഞങ്ങളിൽ ആരോപിച്ചു. വൈദികന്മാരാൽ ഞങ്ങളുടെ മതത്തെയും ദുഷിപ്പിച്ചുകൊണ്ട് അവനിപ്പോൾ ശൈവപാഷണ്ഡനായിരിക്കുന്നു. അവനെ പിടിച്ചു ശിക്ഷിക്കണം, ഇല്ലെങ്കിൽ മതത്തിന് ദോഷം സംഭവിക്കും. ഇങ്ങനെ അർഹതന്മാരുടെ വാക്കുകേട്ട് രാജാവ് ഭൃത്യന്മാരെ വിളിച്ച് ശിവക്ഷേത്രത്തിൽ നിന്നും വാഗീശനെ പിടിച്ചുകൊണ്ടുവരുവാൻ പറഞ്ഞയച്ചു. അവർ ചെന്ന് വീരട്ടേശ്വര ക്ഷേത്രത്തിലിരിക്കുന്ന വാഗീശനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്നത് തിലകാവതി കണ്ട് ദുഃഖാർത്തനായിട്ട് ഭക്തരക്ഷകനായ മഹേശ്വരനെ തന്നെ ശരണം പ്രാപിച്ചു. അനേകം ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന ഭടന്മാർ രുദ്രാക്ഷഭൂഷിതനായ വാഗീശനെ രാജമന്ദിരത്തിൽ കൊണ്ടുചെന്നു. ആ വൃത്താന്തം രാജാവ് അർഹത ആചാര്യന്മാരോട് പറഞ്ഞു. ഇവന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നും ചോദിച്ചു. അപ്പോൾ അവർ കുമായ പൊടിയിലിട്ട് കൊല്ലണമെന്ന് പറഞ്ഞു. രാജാവ് ഭൃത്യന്മാരുടെ ചേട്ടിൽ അങ്ങനെ ചെയ്യുവാൻ പറഞ്ഞു. അവർ കുമായ പൊടി നിറച്ച ഒരു മുറിയിൽ വാഗീശനെ വെച്ച് വാതിലടച്ച് ദ്വാരങ്ങളിൽ കൂടി കുമായ പൊടിയെ ഊതുവാൻ തുടങ്ങി. വാഗീശൻ ആ മുറിയിലിരുന്ന് തന്നെ വളരെ കർപ്പൂരങ്ങളുടെയും ചന്ദനപങ്കത്തിന്റെയും മധ്യത്തിലിരിക്കുന്നവനായും ശിരസിലുള്ള ചന്ദ്രബിംബത്തിന്റെ അന്തർഭാഗത്തിൽ നിന്നൊഴുകുന്ന അമൃതരസത്താൽ നനഞ്ഞവനായും ജനന മരണമില്ലാത്തവനായും എന്തുകൊണ്ടും ക്ഷോഭിക്കാത്തവനായും ആകാശം പോലെ നിശ്ചലനായും ഇരിക്കുന്ന ശിവനാണ് ഞാൻ എന്ന് ഭാവിച്ചു. അപ്പോൾ കല്ലിനെ എന്ന പോലെ കുമായ പൊടികൾ അവനെ ബാധിച്ചില്ല. ഇങ്ങനെ 7 ദിവസം കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോൾ വാഗീശനെ ഒട്ടും ഉപദ്രവമില്ലാത്തവനായും ആനന്ദാമൃത ജലത്തിന്റെ കല്ലോലമാലകളാൽ അതിശീതള ശരീരനായും വിശപ്പും ദാഹവും ഇല്ലാത്തവനായും വാടാത്ത മുഖത്തോടുകൂടിയവനായും കണ്ടിട്ട് രാജാവ് പരിവാരങ്ങളോടുകൂടി ഭയപ്പെട്ട് ചിത്രമെഴുതിയ പോലെ അനങ്ങാതെ നിന്നു. പിന്നെ ഉണങ്ങിയ മുഖത്തോടുകൂടി നിൽക്കുന്ന ആർഹിത ദേശികന്മാരോട് രാജാവ് ചോദിച്ചു, ഈ ചൂർണപ്രയോഗം മാരണങ്ങളിൽ വലുതായ യോഗമാണല്ലോ, നിങ്ങളുടെ വിദ്യ കൊണ്ടെന്താണ്, ഔഷധം കൊണ്ടെന്താണ്, അവൻ മരിച്ചിട്ടില്ലല്ലോ. അത് കേട്ട അർഹതന്മാരെല്ലാവരും കൂടി പിന്നെയും പറഞ്ഞു, ഞങ്ങളുടെ മതസിദ്ധാന്തത്തെ ഇവൻ പഠിക്കുമ്പോൾ ഇതിനുള്ള മന്ത്രങ്ങളെല്ലാം ഇവൻ ഗ്രഹിച്ചിട്ടുണ്ട്. ആ മന്ത്രങ്ങളുടെ മഹത്വത്തിലാണ് ഇവൻ മരിക്കാത്തത്. ഇനി വിഷമിശ്രമായ ഈ അന്നത്തെ ഇവന് കൊടുക്കണം, എന്നാൽ നിശ്ചയമായും മരിക്കും. അത് കേട്ട രാജാവ് വിഷമിശ്രമായ പായസത്തെ വാഗീശന് കൊടുത്തു. വിശക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഭക്ഷിക്കുക, നീ വളരെ വിദ്യയുള്ളവനാണല്ലോ എന്ന് പറഞ്ഞു. വാഗീശൻ, ഈ അന്നം ജലവും ഭൂമിയാണ്, ഇതിനെ ഭുജിക്കുന്നവർ അഗ്നിയും വായുവുമാണ്. ശിവനാൽ എന്താണ് ഭുജിക്കപ്പെടുന്നത്? ഇത് അഷ്ടമൂർത്തിയായ ശിവന്റെ പഞ്ചഭൂതാത്മകമാണെന്ന് ധ്യാനിച്ചുകൊണ്ട് ആ അന്നമെല്ലാം ഭക്ഷിച്ചു. ഹേ മുനികളെ, ആ വാഗീശൻ ഭക്ഷിച്ച ഹാലാഹലമെല്ലാം ജീർണമായി ഭവിച്ചു. പിന്നെ അവർ വാഗീശനെ കൊല്ലുവാനായി ഒരു മതിച്ച ആനയെ അയച്ചു. ആ ഗജം വാഗീശന്റെ നോട്ടത്താൽ തന്നെ പല്ലുകളെല്ലാം കൊഴിഞ്ഞു വീണ് മരിച്ചു. പിന്നെയും അർഹതന്മാരുടെ വാക്കിനാൽ രാജാവ് വാഗീശന്റെ കഴുത്തിൽ ഒരു കല്ലിനെ കെട്ടി തോണിയിൽ വെച്ച് സമുദ്രമധ്യത്തിൽ അഗാധമായ ജലത്തിൽ മുക്കി. അപ്പോൾ സമുദ്രം ശ്രീരാമനെ ഭയപ്പെട്ട് ശരണം പ്രാപിച്ചതുപോലെ വാഗീശനെ ശരണം പ്രാപിച്ചു. ശിവാജ്ഞയാൽ വാഗീശൻ കഴുത്തിൽ കെട്ടിയ കല്ലോടുകൂടി കരക്കണിഞ്ഞു. സമുദ്രം അനേക രത്നങ്ങളെയും കൊണ്ട് വാഗീശനെ അർച്ചിച്ചു പറഞ്ഞു, ഭവാന്റെ പാദസ്പർശത്താൽ ഞാൻ പരിശുദ്ധനായി. ഭവാനെ പോലെയുള്ള ശങ്കരകിങ്കരന്മാർക്ക് ചെയ്തുകൂടാത്തത് എന്താണ്? അവർ ഇന്ദ്രപദത്തെയും ബ്രഹ്മപദത്തെയും പുല്ലുപോലെ തള്ളുന്നു. അവർ പർവ്വതങ്ങളെ ഭേദിക്കും, സമുദ്രങ്ങളെ കുടിക്കും, ഭൂമിയെയും ആകാശത്തെയും വ്യത്യാസപ്പെടുത്തും. ഇങ്ങനെയുള്ള ഭവാന്മാരെ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ സമുദ്രം വാഗീശനെ സ്തുതിച്ച് മറഞ്ഞു പോവുകയും ചെയ്തു.
വാഗീശൻ വീരട്ടേശ്വര ക്ഷേത്രത്തിൽ പോയി തിലകാവതിയാൽ ലാളിതനായിട്ട് അമൃതതുല്യങ്ങളായ വാക്കുകളാൽ മഹേശ്വരനെ സ്തുതിച്ചുകൊണ്ടിരുന്നു.
മ്ലേച്ഛ രാജാവ് വാഗീശന്റെ മഹാത്മ്യത്തെ കണ്ട് താൻ തന്നെ വന്ന് വാഗീശന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വാഗീശനെയുള്ള ഭയത്താൽ രാജാവിന് ജ്വരമുണ്ടായി. വാഗീശന്റെ പാദസ്പർശം കൊണ്ട് ആ ജ്വരം ശമിച്ചു. അതുകണ്ട് സന്തുഷ്ടനായ രാജാവ് വാഗീശന്റെ കാൽക്കൽ വീണു പറഞ്ഞു, ഭവാന്റെ ദാസഭാവത്താൽ ഞാൻ ധന്യനായി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുക.
അത് കേട്ട് വാഗീശൻ ആർഹതന്മാരെയെല്ലാം ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. അതുപ്രകാരം രാജാവ് ആർഹതന്മാരെയെല്ലാം തന്റെ രാജ്യത്തിൽ നിന്നും പുറത്താക്കി.
ഈ രാജ്യത്തിൽ ആർഹതന്മാരെ കണ്ടാൽ അപ്പോൾ തന്നെ ശൂലാഗ്രത്തിലേറ്റുമെന്ന് ആ രാജ്യത്തിലെല്ലാം ഘോഷിച്ചു.
അത് കേട്ട് ആർഹതന്മാരെല്ലാം ഓടി ഒളിച്ചു കളഞ്ഞു. മ്ലേച്ഛ രാജാവാകട്ടെ ദുഷ്ടമായ ആർഹത മതത്തെ ത്യജിച്ച് വൈദിക മതത്തെ അനുസരിച്ച് ശിവഭക്തിയാൽ ഐഹികാമുഷ്മിക സുഖത്തെ പ്രാപിച്ചു എന്ന് സ്കന്ദോപപുരാണത്തിൽ 38-ാം അധ്യായം.
അധ്യായം 39. അഗസ്ത്യൻ പറഞ്ഞു, അനന്തരം ശിവഭക്താഗ്രഗണ്യനായും ശ്രീമാനുമായിരിക്കുന്ന വാഗീശൻ മഹേശ്വര അനുജ്ഞയാലും ശിവസ്ഥലങ്ങളെ കാണുവാനുള്ള ആഗ്രഹത്താലും പുറപ്പെട്ടു. മദ്യാർജുനം, മായൂരം, കുംഭകോണം, ധൃതിസ്ഥലം, ഛായാവനം, ശ്വേതവനം, വടാരണ്യം എന്നിങ്ങനെയുള്ള ശിവസ്ഥലങ്ങളിൽ മഹേശ്വരനെ വാക്കുകളാൽ സ്തുതിച്ച് അവിടെവിടെയുള്ള ജനങ്ങളാൽ പൂജിതനായിട്ട് സൂര്യൻ മേഘമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നതുപോലെ കാവേരി തീരത്തിൽ സഞ്ചരിച്ചു. ഇങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ വന്ന് വിളിക്കുകയാൽ വാഗീശൻ ബ്രാഹ്മണനോടുകൂടി അഗ്രഹാരത്തിലേക്ക് പോയി. ഗൃഹത്തിൽ വാഗീശനെ ഇരുത്തി ബ്രാഹ്മണൻ തന്റെ പുത്രനോട് ഇല കൊണ്ടുവരുവാൻ പറഞ്ഞു. ഇത് കേട്ട് പുത്രൻ വാഴത്തോട്ടത്തിൽ പോയി ഇല മുറിപ്പാൻ തുടങ്ങുമ്പോൾ ഒരു സർപ്പം കടിച്ച് ഉടനെ മരിച്ചു. അപ്പോൾ വാഗീശന്റെ മഹത്വത്തെ അറിയുന്നവനായ ബ്രാഹ്മണൻ വേഗം മരിച്ച കുട്ടിയെ എടുത്ത് മറച്ചുവെച്ചു വാഗീശന് ഭക്ഷണം കൊടുത്തു. വാഗീശനാവട്ടെ ആ വൃത്താന്തമെല്ലാം അവരുടെ ചേഷ്ടകളെ കൊണ്ടറിഞ്ഞ് ജ്ഞാനദൃഷ്ടി കൊണ്ട് നോക്കിയറിഞ്ഞു. വേഗം കുട്ടിയെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി ആ കുട്ടിയെ കൈകൊണ്ട് തൊട്ട് നീലകണ്ഠനെ മനസ്സിൽ ക്ഷണനേരം ധ്യാനിച്ചു. അപ്പോൾ ആ കുട്ടി എഴുന്നേറ്റു. ജനങ്ങളെല്ലാവരും ആശ്ചര്യവാനായ വാഗീശങ്കൽ ആ കർമ്മം അസ്ഥി ആശ്ചര്യമായി വിചാരിച്ച് പിന്നെ വാഗീശൻ ഉമാദേവിയുടെ സ്തന്യപാനം ചെയ്തവനായ ജ്ഞാനസംബന്ധമൂർത്തിയാൽ സൽകൃതനായി ഭവിച്ചു. അവിടെ ജ്ഞാനസംബന്ധന്റെയും വാഗീശന്റെയും ദുർഭിക്ഷയ്ക്ക് നിവൃത്തിക്കായി സ്വർണമുദ്രകളെ മഹേശ്വരൻ ദിനംതോറും കൊടുത്തിരുന്നു. പിന്നെ ജ്ഞാനസംബന്ധമൂർത്തിയാൽ പൂജിതനായ വാഗീശൻ അവിടെ നിന്ന് ചിദംബരക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ നടേശനെ സ്തുതിച്ച് അനേക ജനങ്ങളാൽ സൽകൃതനായിട്ട് കമലാലയത്തിലേക്ക് പോയി. അവിടെ വാത്മീകനാഥനെയും മഹാപ്രഭുവായ ത്യാഗേശനെയും ഉത്തമ വാക്കുകളാൽ സ്തുതിച്ച് അവിടെയുള്ളവരാലും പൂജിക്കപ്പെട്ടു. വേദാരണ്യത്തിൽ പോയി അവിടെ ശിവക്ഷേത്രത്തിന്റെ വാതിൽ വാഗീശന്റെ പരീക്ഷാർത്ഥമായി അടച്ചിരുന്നത് വാഗീശൻ വാക്കിനാൽ ഭേദിച്ചു. പിന്നെ പുരാണ നദി എന്ന സ്ഥലത്ത് പോയി അവിടെയുള്ള ശിവദ്വേഷികളായ ആർഹതന്മാരെ രാജാവിനെ കൊണ്ട് ആട്ടിക്കളയിച്ചു. പിന്നെ കാന്തനീലീപുരേശ്വരനെ സ്തുതിപ്പാനായി പോകുമ്പോൾ മാർഗമധ്യത്തിൽ വിശപ്പ് കൊണ്ട് പീഡിതനായിട്ട് മഹേശ്വരനെ സ്മരിച്ചു. അപ്പോൾ മഹേശ്വരൻ അന്നപാനീയങ്ങളെ എടുത്തുകൊണ്ട് ബ്രാഹ്മണ വേഷത്തോടെ വന്ന് ഭക്ഷണം കൊടുത്തു മറഞ്ഞു. വാഗീശൻ കാന്തിനീലീപുരേശ്വരനെ സ്തുതിച്ച് അരുണാചലത്തിൽ പോയി. വിഷ്ണുവിനാലും ബ്രഹ്മാവിനാലും സേവിതനായ അരുണാചലേശ്വരനെ സ്തുതിച്ചു. അവിടെ നിന്ന് പോയി കാമാക്ഷിനാഥനായ കാഞ്ചീപുരേശ്വരനെ കണ്ട് സ്തുതിച്ചു. പിന്നെയും വാഗീശൻ അനേകം ശിവസ്ഥലങ്ങളിൽ പോയി സ്തുതിച്ചു. വൃന്ദാചലം, വേദഗിരി, കാളഹസ്തി, ശ്രീശൈലം, സിദ്ധന്മാരാൽ സേവിതമായ മല്ലികാർജുനം എന്നിങ്ങനെയുള്ള ശിവസ്ഥലങ്ങളിലെല്ലാം പോയി മഹേശ്വരനെ സ്തുതിച്ചു. വാരാണസിയിലേക്ക് പോയി അവിടെ നിത്യവും ഗംഗാസ്നാനം ചെയ്ത് വിശാലാക്ഷിപതിയായ വിശ്വനാഥനെ സ്തുതിച്ച് വാരാണസിയിലേക്ക് ഒരു സംവത്സരം വസിച്ചു. പിന്നെ കേദാരക്ഷേത്രത്തിൽ പോയി ത്രംബകേശ്വരനെ സ്തുതിച്ചു. കൈലാസവാസിയായ സോമാസ്കന്ദമൂർത്തിയെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ വടക്കേ ദിക്കിലേക്ക് ഏകനായി തന്നെ നടന്നു. വഴിയിൽ കല്ലുകളെ പോലെ ഉറച്ചു കിടക്കുന്ന മഞ്ഞുകളുടെ ഉപദ്രവത്താൽ കാലുകൾ അലിഞ്ഞുപോയതുകൊണ്ട് വാഗീശൻ വളരെ ദുഃഖിച്ചു. എന്നാലും വാഗീശൻ മഹേശ്വര ദർശനത്തിനുള്ള അത്യാഗ്രഹത്തെ വിടാതെ കയ്യും കുത്തിക്കൊണ്ട് ഉരുണ്ടിട്ടും നീന്തിയിട്ടും കുറേ വഴി പോയി. ഒട്ടും അനങ്ങുവാൻ വയ്യാതായപ്പോൾ വാഗീശൻ ശങ്കരായ എന്നെ രക്ഷിക്കണേ എന്നെ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ മഹേശ്വരൻ ഒരു വൃദ്ധതാപസന്റെ വേഷം ധരിച്ചു വന്ന് വാഗീശനോട് നീ ആരാണ്, എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. വാഗീശൻ ഞാൻ മഹേശ്വരനെ കാണുവാൻ കൈലാസത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അതുകൊട്ട് വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഈ ആഗ്രഹം സാധിക്കുന്നതല്ല. കൈലാസത്തെ കാണുവാൻ ദേവകൾക്ക് കൂടി പ്രയാസമാണ്. അങ്ങനെയിരിക്കെ നിനക്ക് സാധിക്കുമോ? നിനക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ഞാൻ കാലുണ്ടാക്കി തരാം. താപസൻ പറഞ്ഞതിട്ട് വാഗീശൻ ഞാൻ മടങ്ങിപ്പോകുന്നതല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദയാനിധിയായ മഹേശ്വരൻ യോഗികൾ കൂടി കാണാൻ കഴിയാത്തതായ തന്റെ രൂപത്തെ കാണിച്ചു.
വാഗീശൻ അതുകൊണ്ട് ഭയപ്പെട്ട് നമസ്കരിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മഹേശ്വരൻ വാഗീശനോട് അവിടെയുള്ള സരസിൽ മുങ്ങുവാൻ പറഞ്ഞു. ഉടനെ വാഗീശൻ സരസിൽ മുങ്ങിയപ്പോൾ ശ്രീ പഞ്ചനദ ക്ഷേത്രത്തിന്റെ സമീപത്ത് കാവേരി നദിയിൽ വന്നു പൊങ്ങി. വാഗീശൻ വിസ്മിതനായിട്ട് ശ്രീ പഞ്ചനദ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അവിടെ ശ്രീ കൈലാസ പർവ്വതത്തെ കണ്ടു. ക്ഷീരസമുദ്രത്തിന്റെ കല്ലോലങ്ങളെപ്പോലെയുള്ള കൊടുമുടികളാൽ ഭാസുരമായും സിദ്ധർ, ചാരണർ, ഗന്ധർവന്മാർ, മുനീന്ദ്രന്മാർ, ഗണങ്ങൾ ഇവരാൽ സേവിതമായും കൽപ്പക വൃക്ഷങ്ങൾ നിറഞ്ഞ അനേക ഉദ്യാനങ്ങളോടുകൂടിയതായും മനോഹരമായി ശബ്ദിക്കുന്ന കുയിലുകളോടുകൂടിയ എട്ടുദിക്കിലും ദിഗ്ഗജങ്ങളാൽ പ്രയത്നിക്കപ്പെട്ട് ധരിക്കുന്നതായും കോടിചന്ദ്രതുല്യമായും ഗംഗാപ്രവാഹം പോലെ അതിധവളുമായും ഇരിക്കുന്ന കൈലാസപർവ്വതത്തിൽ എല്ലാറ്റിലും ഉയർന്നതായ ഒരു ശൃംഗത്തിൽ അനേക രത്നനിർമ്മിതമായ ദിവ്യ സിംഹാസനത്തിൽ ഉമാദേവിയോടും സ്കന്ദമൂർത്തിയോടും കൂടിയവനായും നാലു വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ടവനായും ചന്ദ്രകലാധരനായും ചതുർബാഹുവായും സുന്ദരവിഗ്രഹനായും സച്ചിദാനന്ദ സ്വരൂപനായും കപാലമാലയാൽ കെട്ടപ്പെട്ട ജടാഭാരത്താൽ ശോഭിതമായ ശിരസോടുകൂടിയവനായും സർപ്പഭൂഷണനായും വ്യാഘ്രചർമാംബരധരനായും ഇരിക്കുന്ന മഹേശ്വരനെ കണ്ട് അത്യന്തം വിസ്മയാവിഷ്ടഹൃദയനായിട്ട് പിന്നെയും പിന്നെയും നമസ്കരിച്ചു. വാഗീശൻ സന്തോഷത്താൽ എഴുന്നേൽക്കുകയും വീഴുകയും ഉറക്കെ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. വാഗീശൻ അതിപ്രീതിയോടെ ആനന്ദാശ്രുക്കളാൽ ദേഹമെല്ലാം നനഞ്ഞുകൊണ്ട് മഹേശ്വര രക്ഷ രക്ഷ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ടു നിന്നു. അപ്പോൾ മഹേശ്വരൻ വാഗീശന് അതിമനോഹരമായും പ്രസന്ന മുഖപങ്കജത്തോടുകൂടിയതായും അനേക ദിവ്യഭൂഷണങ്ങളാൽ ഭൂഷിതമായും കരുണാരസപ്രവാഹത്തിന്റെ ശൈത്യത്താൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അപാംഗത്തോടുകൂടിയതായും ചിദാനന്ദമയിയായും ഇരിക്കുന്ന തന്റെ ദിവ്യമൂർത്തിയെ കാണിച്ച് ഉടനെ മറയുകയും ചെയ്തു. വാക്കിനും മനസ്സിനും അഗോചരനായ ദേവൻ മറഞ്ഞപ്പോൾ വാഗീശൻ മഹേശ്വരാനുജ്ഞയാൽ തെക്കേ ദിക്കിലേക്ക് പോയി. മധുര മുതലായ സ്ഥലങ്ങളിൽ മഹേശ്വരനെ സ്തുതിച്ചു. പിന്നെയും ശരണ്യനഗരത്തെ പ്രാപിച്ചു. മുമ്പത്തെ പോലെ ശിവകൈങ്കര്യം ചെയ്തുകൊണ്ടിരുന്നു. തിലകാവതി ശിവകൈങ്കര്യ വൈഭവത്താൽ പഞ്ചഭൂതമയമായ ദേഹത്തെ ത്യജിച്ച് ഉത്തമഗതിയെ പ്രാപിച്ചു. അനന്തരം സഹോദരിയുടെ വേർപാടിനാൽ ഘിന്നനായിരിക്കുന്ന വാഗീശന് മഹേശ്വരൻ വേദാന്തജ്ഞാനത്തെ ഉപദേശിച്ചു. വാഗീശൻ ജഗജ്ജീവതത്വങ്ങളെ അറിയുകയാലും മഹേശ്വര ഭക്തിയാലും അണിമാതി സിദ്ധികളെ തന്നെ തൃണീകരിച്ചു. പിന്നെ ഐശ്വര്യത്തിന്റെ കഥ പറയേണ്ടതുണ്ടോ? ദേവകൾ വാഗീശനെ പരീക്ഷിപ്പാനായി ആരംഭിച്ചു. വാഗീശൻ നടക്കുന്ന ദിക്കിലെല്ലാം മാണിക്യം, മുത്ത്, വൈഡൂര്യം, സ്വർണം ഇവകളെല്ലാം വെച്ചു. വാഗീശൻ അതുകളെ ചാടിക്കടന്ന് നടക്കും. അതുകൊണ്ട് ദേവന്മാർ വിസ്മയിച്ചു. വാഗീശൻ എല്ലാം പുല്ലുപോലെ തള്ളി ഒന്നിലും ക്ഷോഭിക്കാതെ ശുദ്ധചിത്തനായിട്ട് ജഗത്തെല്ലാം ശിവമയമായി കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കുന്ന വാഗീശന് പ്രീതനായ മഹേശ്വരൻ യോഗികൾക്കു കൂടി ദുർലഭമായ തന്റെ സായുജ്യ മുക്തിയെ കൊടുത്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 39-ാം അധ്യായം.